ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
പ്രധാനപ്പെട്ട ഇതാണ് അടുത്തിനി വരുന്ന പ്രശ്നം. മുഖോപനിഷത്ത് ധാരാളം ബ്രഹ്മസൂത്രത്തിലും മറ്റും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇത് വ്യാഖ്യാനിച്ചതെന്നാണ് ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ പറയുന്നത്. കാരണം ബ്രഹ്മസൂത്രത്തിൽ ഇതിനെക്കുറിച്ച് ധാരാളം പരാമർശിക്കുന്നു. ഇതിലെ പ്രസിദ്ധമായ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി തുടങ്ങിയ പ്രസിദ്ധമായ മന്ത്രങ്ങൾ സർവത്ര ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നു. അതുകൊണ്ടതിന് ഇതിൻ്റെ പ്രാധാന്യമാണ്. പിന്നെ കർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും അതിന് നിഷേധിക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടും ഈ ഉപനിഷത്തിൻ്റെ പല ഭാഗങ്ങളിലും ആചാര്യസ്വാമികൾ പരാമർശിക്കുന്നു ധാരാളം ഉപനിഷത്തുകൾ ഉള്ളപ്പോൾ ഭാഷകാരൻ 10 തിരഞ്ഞെടുത്ത് ഭാഷ രചിച്ചത് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു യുക്തി. മറ്റുള്ളവർ പറയുന്നത് ബ്രഹ്മസൂത്രത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നതാണ് പരാമർശിക്കുന്ന ഉപനിഷത്ത്. അതിന് ഭാഷ രചിച്ചു എന്നാണ്. അതിനാണ് 10 തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റു പരിഷത്തുകളും ഉണ്ട്. പക്ഷെ പക്ഷെ അതൊന്നും ഭാഷ്യകാരൻ ഭാഷ്യ രചനയ്ക്ക് സ്വീകരിച്ച് ഛാന്തോഗ്യം ബൃഹദാരണ്യം അതെല്ലാം ബ്രഹ്മസൂത്രത്തിൽ ധാരാളം പരാമർശിക്കപ്പെടുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം ഭാഷ്യകാരനെ സംബന്ധിച്ചൊന്നതാണ്. പക്ഷെ എന്നാലും ഞാൻ സ്വീകരിച്ചത് ശാരീരിക മീമാംസ അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളവയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ടാകും. അത് ബ്രഹ്മദേവാന തുടങ്ങുന്നു. അത് എന്തിനു വേണ്ടി അങ്ങനെ തുടങ്ങുന്നു? അസ്യാശ്ച വിദ്യാ സമ്പ്രദായ കർത്തൃ പാരമ്പര്യ ലക്ഷണ സംബന്ധം ആദാവേവ ആഹ സ്വയമേവ സ്തുത്യർത്ഥം. അസ്യ ഈ ഉപനിഷത്ത്, അതായത് മുണ്ടകോപനിഷത്ത്. ഈ മുണ്ടകോപനിഷത്തിന് മുണ്ടകം എന്നുള്ള പേര് വരുന്നതിന് കേനോപനിഷത്ത് സ്പഷ്ടമാണ്. കേന എന്ന് തുടങ്ങുന്നു കേനേഷ്യം, ഈശാവാസ്യം ഈശാവാസ്യം അങ്ങനെ തുടങ്ങുന്നു. പക്ഷെ ഇതിൽ മുണ്ടകം എന്നുള്ള ശബ്ദം ഇവിടെ വരുന്നില്ല. മുണ്ടകൻ എന്ന് പറയുന്ന ഒരു ഋഷിയെ കുറിച്ചും പറയുന്നില്ല. അങ്ങനെ പേരുള്ള ഒരാൾ കഠേന പ്രോക്തം, കഠേനാതീതം, കാഠകം, കഠശാഖ, അതൊക്കെയുണ്ട്. കഠൻ എന്ന് പറയുന്ന ഋഷി പറഞ്ഞത് അതുപോലെ വ്യക്തമായി പറയുന്നില്ല. അങ്ങനെ ഋഷിയുടെ പേരിലും പറയാൻ വയ്യ. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പലതരത്തിൽ പറയുന്നു. ഒരുപക്ഷേ ഇതിനങ്ങനെ പറയുന്നില്ലെങ്കിലും പറഞ്ഞപ്പോൾ കഠോപനിഷത്ത് അവിടെ കഠനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അവിടെ നചികേതസിന് യമൻ ഉപദേശിച്ചതായിട്ടാണ്. കഠനം എന്ന് പറയുന്ന ഒരാളവിടെ ഇല്ല, എങ്കിലും കഠശാഖയുണ്ട്. അതുപോലെ മുണ്ടകൻ എന്ന് പറഞ്ഞ ഒരു ഋഷി യുടെ പേരിൽ ഉള്ള ഒരു ശാഖയായിരിക്കും ഇത്. അതെല്ലാം കാലം കൊണ്ട് ലുപ്തമായതായിരിക്കും. അങ്ങനെ ചിലത് പറയും വ്യക്തമായി ഖണ്ഡിതമായി ഇന്നതാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. മുണ്ടക്ക എന്ന് പറയുന്ന സാധാരണ ശബ്ദം എന്നുവെച്ചാൽ ലൗകിക ശബ്ദം, വൈദിക ശബ്ദമല്ല. ഇത് വൈദിക ശബ്ദമാണ് മുണ്ടകം. ലൗകിക അർത്ഥം മുണ്ടകൻ എന്ന് പറഞ്ഞാൽ ക്ഷുരകൻ എന്നാണ്. ബാർബർ എന്നുള്ള അർത്ഥമാണ് മുണ്ടകൻ. അതിന് അങ്ങനൊരു അർത്ഥത്തിൽ, കാരണം മുടി എന്ന് പറയുന്ന ധാതു ഛേദനാർത്ഥത്തിലുള്ളതാണ്. അതിൽ നിന്നാണ് മുണ്ട ശബ്ദം ഉണ്ടാകുന്ന ശിരസ് മസ്തകം എന്നുള്ള അർത്ഥത്തിലുള്ള മുണ്ട ശബ്ദം, മുണ്ടനം എന്നുള്ള അർത്ഥം, മുട്ടയടിക്കുക തുടങ്ങിയ അർത്ഥത്തിലുള്ള മുണ്ടനം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാകും. ഇതിന് അതുപോലൊരു ലൗകികാർത്ഥം ഇതിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ചിലർ ഇത് പഠിക്കുമ്പോൾ മുണ്ടനം ചെയ്യാറുണ്ട്. ഇങ്ങനൊരർത്ഥം ഇതിന് വരാൻ, ലൗകികമായ ഒരർത്ഥം. അവരെ സംബന്ധിച്ച് ഇത് മുണ്ടകോപനിഷത്തല്ല, മുണ്ടനോപനിഷത്താണ്. അങ്ങനെ ഇതിൽ ചെയ്യാറുണ്ട്. അത് അസംബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുമായിട്ട് അങ്ങനെ ആ ഒരു ശബ്ദ സാദൃശ്യങ്ങളുണ്ട്. മുണ്ടകൻ എന്ന് പറയുന്ന ശബ്ദത്തിന് ക്ഷുരകൻ എന്നൊരു ലൗകികാർത്ഥം ഉള്ളതുകൊണ്ടും അങ്ങനെ എടുക്കാം. പിന്നെ അതിന് മറ്റൊന്ന് പറയുന്നത്, ഭാഷകാരൻ ശ്രവണത്തിന് അധികാരി സന്യാസിയാണെന്ന് പറയുന്നത്, മുഖ്യാധികാരി തത്വശ്രവണത്തിന് ഉപനിഷ്രവണം. അതുകൊണ്ട് സന്യസിച്ചിട്ട് ശ്രവണം ചെയ്യുക എന്നുള്ളൊരു ആദർശം, ആദർശത്തിൻ്റെ പേര് അങ്ങനെയാകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എല്ലാ ഉപനിഷത്തും തുടങ്ങുമ്പോൾ മുണ്ടനം ചെയ്യും. കാരണം അത് എല്ലാ ഉപനിഷത്തിനും ബാധകമാണ്. ഈ ഒരു ഉപനിഷത്തിന് മാത്രമല്ല അങ്ങനെ ഒരു തത്വം പറയുന്നത്. ഏത് നിമിഷത്തും ശ്രവിക്കുമ്പോൾ അങ്ങനെ സന്യാസിമാര് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ഒരാചാരം എന്നതാണ്. അല്ലാതെ ഇതിന് വേറെ പ്രമാണമൊന്നുമില്ല. മുണ്ടകം എന്നുള്ളൊരു ശബ്ദമല്ലാതെ, മുണ്ടകം എന്നുള്ള ശബ്ദത്തിന് മുണ്ഡനം ചെയ്യുക എന്നർത്ഥമില്ല. കാരണം ഇത് കർത്തരർത്ഥത്തിലുള്ള ശബ്ദമാണ്. മുണ്ടനം എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിലുള്ളതാണ്, ക്രിയാർത്ഥത്തിലുള്ളതാണ്, രണ്ടും രണ്ടാണ്. ഞാൻ പറയുന്നത് എന്നോട് പലരും ചോദിച്ച് മുണ്ടനം ചെയ്യട്ടോ എന്ന് ചോദിച്ച്, ഞാൻ പറഞ്ഞ് നല്ലതാണ്, എനിക്ക് കുറച്ച് അന്യായികളെ കിട്ടും, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ നിർബന്ധമില്ല. കഫത്തിൻ്റെ അസുഖമുള്ളവർ സ്ഥിരം മുണ്ടനം ചെയ്യുന്ന നല്ലതാണ്, അത് കുറഞ്ഞു കിട്ടും. അതിന് പ്രയോജനമുള്ള കാര്യമാണ്. ഈ അലർജി ദോഷ ഉള്ളവർ, രോഗങ്ങളുള്ളവർ, തലയ്ക്ക്, കണ്ണിന്, മൂക്കിനൊക്കെ ഉള്ളവരടുത്ത് ഞാനൊരു വൈദ്യനൊന്നും അല്ലെങ്കിലും ഞാൻ ഉപദേശിക്കാറുണ്ട് മുണ്ടനം ചെയ്യുക. അങ്ങനെ പലർക്കും അസുഖം മാറിയിട്ടുമുണ്ട്. അതിൻ്റെ രഹസ്യമൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ മുണ്ടനം ചെയ്യുന്നതിൻ്റെ രഹസ്യം അതാണ്. എനിക്ക് ചില അസുഖങ്ങളുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അതിന് നല്ലതാണ്. അതുകൊണ്ട് ഓരോ ഉപനിഷത്തും തുടങ്ങുമ്പോൾ എല്ലാവരും മുണ്ടനം ചെയ്താൽ കാണാനും നല്ല ചന്തമായിരിക്കും, ഇത്തരം അസുഖങ്ങളുണ്ടെങ്കിൽ മാറിയിരിക്കും. ബ്രഹ്മചാരികളും സന്യാസിമാരും ആണെങ്കിൽ മുണ്ടനം ചെയ്ത് തലയ്ക്കൊരു തളം കൂടെ വെച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ പ്രവേശിക്കും, ഈ തത്വം തല തണുക്കും. അതിനും നല്ലതാണ്. മസ്തിഷ്കം തണുക്കും, തണുത്താലേ ഇതൊക്കെ ഉള്ളിൽ പ്രവേശിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചില സന്യാസിമാരെ, എനിക്കറിയാം. ഒരു മാസം തോറും മുണ്ടനം ചെയ്ത് തളം വയ്ക്കും, തല തണുക്കും. അങ്ങനെയൊക്കെയുള്ള പ്രയോജനമുണ്ട്. തമാശ പറയുന്നില്ല, ശരിക്കും അങ്ങനെയുണ്ട്. പക്ഷെ ഇതുമായിട്ട് ഞാനത് പറയാൻ കാരണം, ഇതിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം കൈലാസാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചാണ്. അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന അവിടുത്തെ മുമ്പ് ഞാനവിടെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന മണ്ഡലേശ്വരനാണ് അദ്ദേഹം, വലിയ വിദ്വാനായിരുന്നു. അത് എഴുതിയിട്ടുള്ളതിൽ ആമുഖത്തിൽ ഇങ്ങനെ ഇത് അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ഇത് പഠിക്കുമ്പോൾ മുണ്ടനം ചെയ്യണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് പലരും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. മുണ്ടകം എന്നുള്ള ശബ്ദം കണ്ടിട്ട് അങ്ങനെ ഒരു അർത്ഥം എടുക്കേണ്ട കാര്യമില്ല. സന്യാസിമാർക്ക് മുണ്ടനം ചെയ്യുക എന്നൊക്കെ പറയുന്ന അവരുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, ഈ ഉപനിഷത്തിന് മുണ്ടക ശബ്ദം വന്നതുകൊണ്ട് മുണ്ടനം ചെയ്യണമെന്നില്ല. എൻ്റെ പേര് അങ്ങനെ ഒരു ആചാരം അവിടെയില്ല, ഞാൻ പഠിച്ചെടുത്തുമില്ല. അവിടെ അങ്ങനെ ആരും ഗുരുക്കന്മാരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, അങ്ങനെ പറയാറില്ല. മറ്റു ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും പ്രമാണം ഉണ്ടായിരിക്കും, എൻ്റെ അറിവില്ലായ്മയായിരിക്കും. പക്ഷെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിന് പ്രമാണങ്ങളൊന്നുമില്ല. ഞാൻ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ശബ്ദത്തിൽ നിന്ന് അങ്ങനെ ഒരർത്ഥം എടുക്കാനും പറ്റും. ഒരു പക്ഷേ ഇതൊരു ഋഷിയുടെ പേരായിരിക്കാം, ഉറപ്പിച്ച് പറയാൻ വയ്യ. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് വന്നതാകാം. ഋഷിമാർക്ക് പലതരത്തിൽ വിചിത്രമായ പേരുകളുള്ളവരാണ്, അതുകൊണ്ട് അങ്ങനെ വരാം. ഇനി ഒരു ക്ഷുരകൻ തന്നെ ഋഷിയായിരിക്കും, അതും നിഷേധിക്കാൻ വയ്യ. കാരണം വണ്ടിക്കാരൻ ഋഷിയായിരുന്നു, പലതരത്തിൽ ഉള്ള ആൾക്കാർ പല തൊഴിലുകളും ചെയ്തിരുന്നവർ ഋഷിമാരായിട്ടുണ്ട്. അന്ന് തൊഴിലിൻ്റെ പേരിൽ ഒരാൾക്ക് ഋഷിയാകാൻ പാടില്ല എന്നൊന്നുമില്ല, അങ്ങനെയും ആയിക്കൂടാന്നില്ല. പക്ഷെ അത് വാച്യാർത്ഥമാണ്, മുണ്ടകൻ എന്ന് പറയുന്നതിൻ്റെ വാച്യം ലൗകികാർത്ഥമാണ്. വൈദികമായതിന് പല ജ്ഞാനമുള്ളവരെന്നോ അങ്ങനെയൊക്കെയുള്ള അർത്ഥം പറയാം. എന്തായാലും ഇതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സമ്പ്രദായം പ്രചാരത്തിലുണ്ട്. എന്തായാലും അത് മോശമല്ല, നല്ല കാര്യമാണ്. സന്യാസിമാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ. പക്ഷെ അത് സാർവത്രികമല്ല, ഒരു സമ്പ്രദായം. അതിന് പറയത്തക്ക പാരമ്പര്യമോ സമ്പ്രദായമോ പ്രമാണമോ ഒന്നുമില്ല. അത് ആചരിക്കുന്നു. ഇവിടെ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത് ഇവിടെ തങ്ങനൊന്ന് പറയുന്നുണ്ട്. വിദ്യാസമ്പ്രദായ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ആചാര പാരമ്പര്യം വിവക്ഷത്തിൻ്റെ പേരിലുണ്ടെന്ന് പറയുന്നുണ്ട്. വിവക്ഷത്തിൻ്റെ അവസാനം ഒരു ശിരോവ്രതം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ആദ്യം ഇത് മലയാളത്തിലൊക്കെ വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പക്ഷേ അതായിരിക്കും. എന്താണ് മുണ്ഡനം ചെയ്യുന്നതായിരിക്കും ശിരോവ്രതം. ശിരസുമായി ബന്ധപ്പെട്ട വ്രതമാണ്. സന്യാസിമാരുടെയും മറ്റും മുണ്ഡനത്തെ വേണമെങ്കിൽ ശിരോവ്രതം എന്ന് വിളിക്കാം. ഇനി അതാണ് ഉദ്ദേശിക്കുന്നത് അവസാനം. പക്ഷെ ഭാഷകാരൻ പറയുന്നത് ഈ അഥർവ വേദികൾ വേദ അധ്യയനം ചെയ്യുമ്പോൾ ശിരസിൽ അഗ്നിയെ ധരിക്കുന്നു. അഥർവ വേദം ഋഗ്വേദത്തെയും പോലും അതുപോലെ അധ്യയനം ചെയ്യുന്നവർ തന്നെ ഇന്നില്ല. അതൊരു കാര്യം. പിന്നെ അങ്ങനെ അധ്യയനം ചെയ്യുന്ന പലരോടും ചോദിച്ചിട്ട് ആർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്റെ പരിമിതമായ അന്വേഷണത്തിൽ എന്താണ് അതിൻ്റെ താല്പര്യം എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ശിരസിൽ അഗ്നി ധരിക്കുക, വാസ്തവത്തിൽ അങ്ങനെ ശിരസിൽ അഗ്നി ധരിച്ചുകൊണ്ടാണോ അധ്യയനം ചെയ്തിരുന്നതെന്നൊന്നും ഇന്നറിയാൻ നിവർത്തിയില്ല. ശിരസിൽ അഗ്നി ധരിച്ച എങ്ങനെ ധരിക്കും? ശിരസിൽ എന്തായാലും നേരിട്ട് അഗ്നി എടുത്തു വെച്ചാൽ പിന്നെ അധ്യയനം നടക്കത്തില്ല. പിന്നെ വല്ല പാത്രത്തിലെങ്ങാനും വച്ചിട്ട് വയ്ക്കണം, എന്നാലും തല ചൂടാവും, അധ്യയനം സാധ്യമല്ല. പക്ഷെ അങ്ങനെ ഭാഷകാരൻ തന്നെ പറയുന്നു ശിരസ് അഗ്നിയെ ധരിച്ചുകൊണ്ടാണ് ഇത് അത് പ്രസിദ്ധമാണെന്നും പറയുന്നു. അപ്പൊ എന്തോ ഒരു സമ്പ്രദായം അങ്ങനെ ഉണ്ടായിരുന്നു. ചിലർ താത്വികമായ അർത്ഥം പറയുന്നു, ശിരസിൽ അഗ്നിയെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്, ഏകാഗ്രതയാണ്, ബുദ്ധിയുടെ തീവ്രതയാണ്, ഗ്രഹണ സാമർഥ്യമാണ്. ഈ തരത്തിലൊക്കെ താത്വികമായ അർത്ഥം പറഞ്ഞാൽ അത് എളുപ്പമാണ്. പക്ഷെ ഭാഷ്യമനുസരിച്ച് അങ്ങനെയല്ല പറയുന്നത്. ശിരസിൽ അഗ്നിയെ ധരിക്കുക എന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു ആചാരം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അതൊരു പക്ഷേ ശിരസിൽ സ്പർശിച്ചിട്ടാകാം എന്നൊക്കെ ചിലർ പറയുന്നു. അതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. ശിരസിൽ എന്താ അഗ്നിയെ ധരിക്കുക? എന്നാലും ശിരോവ്രതം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. മുണ്ടക എന്നുള്ളതിനിവിടെ ഇതിൽ തന്നെ അവർ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. കൈ ശിരസിൽ വച്ചുകൊണ്ട് അധ്യയനം ചെയ്യുന്നു. ഒരു വ്യാഖ്യാനമാണ്, ഒരാളുടെ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞാൽ അഹന്തയെ ത്യജിച്ചുകൊണ്ടെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും വച്ചേർത്ഥമുണ്ട്. കൈ നെഞ്ചത്ത് വയ്ക്കുമ്പോൾ അത് അഹന്തയായി, ശിരസ് വയ്ക്കുക എന്ന് പറയുമ്പോൾ അഹന്തയെ തിരിയുക. അത് സൂചിപ്പിക്കുകയായിരിക്കും മുണ്ടക. കാരണം മുണ്ട ശബ്ദ ശിരസ് എന്നർത്ഥമുണ്ട്. ശിരസിൽ കൈവയ്ക്കുക, കഹസ്തം. അങ്ങനെ ഒരർത്ഥമാകാം. എന്തായാലും അതിന് മുണ്ഡനം ചെയ്തുകൊണ്ട് എന്നുള്ള ഒരർത്ഥം എടുക്കുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വിവക്ഷത്ത് പഠിക്കുന്നതിൻ്റെ പേരിൽ മുണ്ഡനം ചെയ്യണം എന്നൊരു സമ്പ്രദായത്തിന് പ്രമാണമൊന്നുമില്ല. പിന്നെ ആത്യന്തികമായി ഗുരുക്കന്മാരുടെ വചനമാണ് പ്രമാണം. ഗുരു നിർദ്ദേശിക്കുകയാണ്, എന്താണ് മുണ്ഡനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുക, മറ്റ് പ്രമാണമൊന്നും അന്വേഷിക്കുന്നു. അന്തിമമായ പ്രമാണം ഗുരുവിന്റെ വാക്കുകയല്ല. അതൊരു പക്ഷേ ഗുരുവിന് തോന്നിയിരിക്കും എന്റെ തലയ്ക്ക് വെളി വരട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള വാദപിത്ത കഫദോഷങ്ങളൊക്കെ ഒന്ന് ശമിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് ചിലപ്പോൾ പറഞ്ഞതാകാം, പറയുന്നതാകാം. ഗുരുക്കന്മാരുടെ വാക്യങ്ങൾ നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനും പ്രയാസം. അത് വളരെ പ്രചാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെ ഒരു സമ്പ്രദായത്തെ കുറിച്ചുള്ള ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അസ്യാശ്ച വിദ്യാസമ്പ്രദായ കർത്തൃ പാരമ്പര്യം. വിദ്യാസമ്പ്രദായ കർത്തൃ പാരമ്പര്യം അത് പറയുന്നുണ്ട് ഇവിടെ. ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി പല ഋഷിമാരെ കുറിച്ചും പറയുന്നു. അവരിലൂടെയാണ് ഈ വിദ്യ വരുന്നത്. അവസാനം ഇവിടെ ശ്രവിക്കുന്നയാള് മഹാശാലൻ എന്നാ പറയുന്നു. ഒരു മഹാഗ്രഹസ്ഥൻ, ഒരു ഗ്രഹസ്ഥനാണ് ഇത് ശ്രവിക്കുന്നത്, സന്യാസിയല്ല. അപ്പൊ ഗ്രഹസ്ഥനാണ് ശ്രവിക്കുന്നതെങ്കിൽ പിന്നെ മുണ്ടനം ചെയ്യുന്നതിന്റെ പ്രസക്തിയില്ല. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു ശ്രുതി തന്നെ എന്താണ്, ഇത് ശ്രവിക്കുന്നത് ഗ്രഹസ്ഥനാണ്. ഗ്രഹസ്ഥ സമ്പ്രദായത്തിലൂടെയാണ് ഇത് വന്നത്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അസ്യാസ്യ വിദ്യാസമ്പ്രദായ കർത്തൃ പാരമ്പര്യ ലക്ഷണം, ആ പാരമ്പര്യത്തെ പറയുന്നു. ഗാർഹസ്ഥ്യവും ആത്മവിദ്യയും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിന് ഭാഷ്യക്കാരന് ബുദ്ധിമുട്ടുണ്ട്, അത് പറയുകയും ചെയ്യും. എന്തുകൊണ്ട്? ഭാഷ്യക്കാരൻ സന്യാസ പക്ഷപാതിയാണ്, സന്യാസത്തിന് എപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്നയാളാണ്. സന്യസ്യ ശ്രവണം കുര്യ, സന്യസിച്ചിട്ട് തന്നെ ശ്രവിക്കണം എന്ന് പറയുന്നു. ആ പ്രാധാന്യം കൊടുക്കുന്നതിന് ഈ വിദ്യ കൂടുതൽ ഫലവത്താകുന്നതിന് വേണ്ടി. കാരണം ഈ വിദ്യയെ നേടിയ ഗൃഹസ്ഥന്മാർ കൂടി സന്യസിക്കുന്നതായിട്ടാണ് ശ്രുതി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിദ്യ അനായാസമായി ഫലം ചെയ്യുന്നതിന് സന്യാസമാണ് ശ്രേഷ്ഠം എന്ന് കരുതിയാണ് സന്യാസത്തിന് അതിന് യോഗ്യതയും വാസനയുള്ളവർക്ക് വേണ്ടി ഭാഷകാലം പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ശ്രുതിയിലാദ്യം ആ വിദ്യാസമ്പ്രദായ സംബന്ധം ആദാ ഏവ ആഹ സ്വയമേവ സ്തുത്യർത്ഥം. ഈ ശ്രുതി ഉപനിഷത്ത് സ്വയം തന്നെ ആ വിദ്യാസമ്പ്രദായത്തെ കാണിക്കുന്നു, ഗുരു പാരമ്പര്യത്തെ കാണിക്കുന്നു. ആ ഗുരു പരമ്പരയിൽ നിന്നാണ് ഈ വിദ്യ വന്നത്. ഭാഷകാരൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും എന്താണിത്, ഗുരുപ്രസാദ ലഭ്യം. ഈ വിദ്യ ഗുരുപ്രസാദം കൊണ്ട് മാത്രം ലഭ്യമാകുന്നതാണോ? അതുകൊണ്ട് ആ ഗുരു പരമ്പര ഇവിടെ സ്മരിക്കുന്നു, കാണിക്കുന്നു. പിന്നെ അത് ഗൃഹസ്ഥനാണോ സന്യാസിയാണോ അതിലൊന്നും വലിയ പ്രസക്തിയില്ല. അടുത്ത് പറയും ആ ഗൃഹസ്ഥനെന്ന് പറഞ്ഞാൽ ആ ഗാർഹസ്ഥ്യം വരും, പ്രതീതി മാത്രമാണ്. അവിടെ തത്വജ്ഞാനത്തിനാണ് പ്രാധാന്യം, ബാഹ്യമായ സന്യാസത്തിനോ ബാഹ്യമായ ഗാർഹസ്ഥ്യത്തിനോ അല്ല. സ്വയമേവ സ്തുത്യർത്ഥം ശ്രുതി അങ്ങനെ സ്തുതിക്കുന്ന ഏമഹി മഹദ്ഭീ പരമപുരുഷാർത്ഥ സാധനത്വേന നിർണ ആയാസേന ലബ്ധ വിദ്യ ഇതി ശ്രോതൃബുദ്ധി പ്രരോചനായ വിദ്യ മഹീകരോതി. വിദ്യയെ സ്തുതിക്കുന്നു, പൂജിക്കുന്നു, വിദ്യ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെ? ഏമഹി മഹദ്ഭി മഹത്വക്കൾ ഇവിടെ പറഞ്ഞതുപോലെ ബ്രഹ്മാവിൽ തുടങ്ങി മഹാത്മാർ രായഷിമാർ അവരെല്ലാം എന്ത് ചെയ്തു? പരമപുരുഷാർത്ഥ സാധനത്തിൽ, പരമപുരുഷാർത്ഥ സാധനമായി, പരമപുരുഷാർത്ഥമായ മോക്ഷം അതിൻ്റെ ഉപായമായി ഗുരുണ ആയാസ എന്ന വലിയ ആയാസത്തോടുകൂടി അവരും ഗൃഹസ്ഥം തന്നെ ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ സമീപത്ത് ചെന്നാൽ ആദ്യം പറയുന്നത് എന്താണ്? ആ ഒരു വർഷം ഇവിടെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കൂ എന്നാ, എന്നിട്ട് ഗുരുകുലത്തിൽ കഴിയുക. അപ്പോ അതാണ് മഹത ആയാസേന ബ്രഹ്മചര്യം പോലെയുള്ള കഠിനമായ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് ലബ്ധ വിദ്യ, അങ്ങനെ നേടിയതാണ് ഈ വിദ്യ. മഹത്തുക്കൾ ഗ്രഹിച്ചതാണ് എന്ന് കേൾക്കുമ്പോൾ ഇതിന് മഹത്വമുണ്ടെന്ന് ശ്രോതാവിന് ധരിക്കും. ശ്രോതൃബുദ്ധി പ്രകോചനായ ആ ശ്രോതാവിൻ്റെ ബുദ്ധിയിൽ രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഔത്സുഖ്യം, വിദ്യയുടെ ആഭിമുഖ്യം വിദ്യയോട് അതിലിട്ട് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദ്യയെ സ്തുതിച്ചുകൊണ്ടാണ് അത് ഈ സമ്പ്രദായത്തെ പറയുന്നത്. മഹാത്മാ സ്വീകരിച്ചതാണ്, മഹാത്മാർ സഞ്ചരിച്ച വഴിയെ സഞ്ചരിക്കണം എന്ന് മറ്റുള്ളവർക്കും തോന്നും. അവർ ഈ വിദ്യ സ്വീകരിക്കും, അതിനുവേണ്ടി അതിനെ സ്തുതിക്കുന്നു. സ്തുത്യാച പ്രരോചിതായ ഹി വിദ്യയാം സാദരാഹ പ്രവർത്തേരൻ. അങ്ങനെ സ്തുതിയിലൂടെ അവരിൽ താല്പര്യം ഉണ്ടാക്കിയാൽ, അവരുടെ ബുദ്ധി പ്രരോചിതമായി കഴിഞ്ഞാൽ, ആ വിദ്യയിൽ സാദരാഹ വളരെ ശ്രദ്ധയോടുകൂടി, വിദ്യയിൽ അളവറ്റ ഭക്തിയോടുകൂടി പ്രവർത്തിക്കും. അതും പറയുന്നുണ്ട്, വിദ്യയിൽ ഭക്തിയുള്ളവനെ വിദ്യയോട്, ഈ അറിവിൽ ഭക്തിയുള്ളവനെ ഇത് ഫലം ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവണം. അല്ലാതെ അലക്ഷ്യമായി അവിശ്വാസത്തോടുകൂടി ഇത് ശ്രമിച്ചുള്ളൊരു ഫലവും ചെയ്യത്തില്ല. അതുകൊണ്ടത് ആ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കണം. വിദ്യാ പാരമ്പര്യത്തിൽ ആ ഗുരുക്കന്മാരോടെല്ലാം അത്യധികമായ ശ്രദ്ധയും ഭക്തിയും വേണം. അതിവിടെ സൂചിപ്പിക്കുകയാണ്, സാദരാഹ പ്രവർത്തേരൻ, വളരെ ശ്രദ്ധയോടുകൂടി അതിൽ പ്രവർത്തിക്കണം. പ്രയോജനേനത്തോ വിദ്യായാഹ സാധ്യസാധന ലക്ഷണ സംബന്ധം ഉത്തരത്ര പക്ഷരി. ഇതിന്റെ പ്രയോജനത്തെ പറയുന്നു, അതോടൊപ്പം തന്നെ സാധ്യസാധന സംബന്ധം, സാധ്യസാധന രൂപത്തിലെ സംബന്ധം എന്താണ്? ഹിദ്യതേ ഹൃദയഗ്രന്ഥി, ഇവിടെ പറയുന്നു ഹൃദയഗ്രന്ഥികളെല്ലാം ഭേദിക്കുന്നു, അതാണ് ഫലം. അതിന്റെ സാധനമാണ് ശ്രവണം. ഇതെന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അത്രച്ച അപരശബ്ദവാച്യ യാം ഋഗ്വേദാദി ലക്ഷണായാം വിധി പ്രതിഷേധ മാത്രപരായാം വിദ്യായാം സംസാരകാരണ അവിദ്യാദിദോഷ നിവർത്തകത്വം നാസ്തീതി സ്വയമേവ ഉക്വ പരാപര വിദ്യാഭേദകരണപൂർവകം അവിദ്യായം അന്തരെ വർത്തമാന ഇത്യാദിന. ഇവിടെ വിദ്യ രണ്ടായി തിരിക്കുന്നു, ഒന്ന് പരാവിദ്യ, അപരാവിദ്യ. അപരാവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അപരശബ്ദവാച്യ ഋഗ്വേദാദിലക്ഷണം സാമാധർവ രൂപത്തിലുള്ള ഇതാണ് അപരാവിദ്യ. അതിലാണല്ലോ ഉപനിഷത്തും വരുന്നത്. അപ്പൊ അത് എങ്ങനെ അപരാവിദ്യയാകും? അതുകൊണ്ട് പറയുന്നു വിധി പ്രതിഷേധ മാത്രപരായ, അതിൽ വിധി പ്രതിഷേധത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഭാഗമുണ്ട്. ഗജ സാമാധർമ്മമെന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും വിധി പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. വിവിധ തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച്, പലതരത്തിലുള്ള ഉപാസനകളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അതാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. മറിച്ച് അതിൽ തന്നെ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്നത് പരാവിദ്യ. അപ്പൊ പൊതുവെ വേദത്തെ അപരാവിദ്യ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതിൽ ഭൂരിഭാഗവും ചർച്ച ചെയ്യുന്നത് വിധി പ്രതിഷേധങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് വേദത്തെ പൊതുവെ അപരാവിദ്യ എന്ന് പറയുന്നത്. ഉപനിഷത്തുകൾ പരാവിദ്യയാണ്, അവിടെ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നു. ഇനി ഉപനിഷത്തുക്കളും എന്താണ്? കേവലം ശബ്ദാത്മകമായ ജ്ഞാനമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അതിനി അപരാവിദ്യ എന്ന് പറയാം. അപ്പോ പരാവിദ്യ എന്തായി? ഉപന ശ്രവണം കൊണ്ട് ഗുരുവിനിൽ പ്രാപ്തമാകുന്ന വിദ്യ, അതാണ് ആത്യന്തികമായ പരാവിദ്യ. അജ്ഞാനനാശകമായ തത്വസാക്ഷാത്കാരം, അത് ആത്യന്തികമായി പരാവിദ്യ. എന്നിരിക്കലും ശ്രുതിയെ പൊതുവെ കർമ്മകാണ്ഡത്തെയാണ് ഇവിടെ അപരാവിദ്യയെന്ന്, ജ്ഞാനകാണ്ഡത്തെ പരാവിദ്യ എന്നും പറയുന്നു. അതാണ് സാമാന്യമായിട്ടുള്ള അതിന്റെ വിഭജനം. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ഇർഗജ സാമലക്ഷണത്തിലുള്ള വിധി പ്രതിഷേധ മാത്രവർ, വിധി പ്രതിഷേധങ്ങളെക്കുറിച്ച് പറയുന്നത് അത് അപരാവിദ്യ, അത് മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല. അത് സംസാരഗതിയിലേക്ക് ജീവനെ നയിക്കുന്നു. സംസാര കാരണ അവിദ്യാദി ദോഷ നിവർത്തകത്വം നാസ്തി. ആ അപരാവിദ്യ അവിദ്യയെ നശിപ്പിക്കുന്നില്ല, അങ്ങനെ സംസാരത്തിന്റെ കാരണത്തെ നശിപ്പിക്കുന്നില്ല. ഇക്കാര്യം സ്വയമേ ഒപ്പുക. ഇതും ഇവിടെ ഇത് തന്നെ പറയുന്നു, ഉപനിഷത്ത് തന്നെ പറയുന്നു.